Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:25-30 വാക്യങ്ങൾ.
യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്.
അത്താണിയും നുകവും ഒക്കെ കേട്ടുകേൾവിയായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നത്തെ തലമുറയോട് അത്താണിയെന്നോ നുകമെന്നോ പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല. കൊച്ചി നഗരത്തിലാകെ ഒന്നോ രണ്ടോ അത്താണിക്കല്ലാണ് കണ്ടിട്ടുള്ളത്. കിഴക്കമ്പലത്ത് പോകും വഴി കാക്കനാട് കഴിഞ്ഞ് അത്താണി എന്ന് തന്നെ പേരുള്ള സ്ഥലത്താണ് ഒന്ന്. വഴിയോരത്ത് വലിയൊരു അത്താണിക്കല്ല്. നാം വഹിക്കേണ്ട ചുമട് കുറയ്ക്കാൻ അത്താണിക്കല്ലിനോ ചവിട്ടേണ്ട ദൂരം കുറയ്ക്കാൻ നുകത്തിനോ സാധ്യമല്ല. എന്നാൽ ഒരു മാത്രം നമ്മുടെ ചുമടൊന്ന് അത്താണിയിൽ ഇറക്കി വയ്ക്കാനാകുമ്പോൾ അത് ശിഷ്ടയാത്രയെ കുറച്ചുകൂടി പ്രസാദാത്മകമാക്കുന്നു എന്നത് സത്യമാണ്. അതുപോലെ നുകം പങ്കുവയ്ക്കാനായാൽ ജീവിതഭാരം ലഘൂകരിക്കാനും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഗുരുക്കന്മാരെല്ലാം മാനവരാശിയുടെ അത്താണികളാണ്. തങ്ങളുടെ വാക്കുകളും പഠനങ്ങളും കൊണ്ടാണ് അവർ ആ സുകൃതം അനുഷ്ഠിക്കുന്നത്. അസാമാന്യമായ വിധത്തിലുള്ള വിശ്രമവും സങ്കേതവുമാണ് അവരങ്ങനെ തലമുറകൾക്ക് കൈമാറുന്നത്. തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ദൈവത്തിന് ഹൃദയമുണ്ടല്ലോ എന്ന ചിന്ത തന്നെ എത്ര പച്ചപ്പുള്ളതാണ്. ഹൃദയമില്ലായ്മ നമ്മുടെ വാക്കിനെയും ചിന്തയെയും കർമ്മത്തെയും മൃതമാക്കുന്നു. ഹൃദയമില്ലാത്ത പ്രവൃത്തിയെന്ന് നാം സാധാരണ പറയാറുണ്ടല്ലോ. എന്നാൽ ഹൃദയത്തിൻ്റെ സാന്നിധ്യമാകട്ടെ ചെറുതെന്ന് കരുതുന്നവയെ വലുതാക്കുകയും മനോഹരമാക്കുകയും എല്ലാറ്റിനെയും പൂർണിമയിലെത്തിക്കുകയും ചെയ്യുന്നു. ഹൃദയപൂർവം എന്ന് നാം എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യാറില്ലേ. ഹൃദയപൂർവം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രവൃത്തികളായിത്തീരുന്നു എന്നതിൽ സംശയമില്ല. ഇനി ജീവിതയാത്രയിൽ അപരൻ്റെ നല്ലൊരു വാക്കോ ഹൃദയപൂർവമുള്ളൊരു പ്രവൃത്തിയോ നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്നതും ചിലപ്പോൾ കരയിപ്പിക്കുന്നതും ഈ ഹൃദയത്തിൻ്റെ നിയമം കൊണ്ടുതന്നെയാണ്, ഹൃദയ നിയമം കൊണ്ടുതന്നെയാണ്. എൻ്റെ നുകം മധുരവും ഭാരം ലഘുവുമെന്ന് ക്രിസ്തു വിശേഷിപ്പിക്കുന്ന ആ നുകത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെല്ലാമായിരിക്കാം അതിൻ്റെ അർത്ഥസൂചനകൾ? നുകമല്ലെങ്കിൽ കലപ്പ എന്ന് പറയുന്നത് ഇസ്രായേലിൽ പഴയ നിയമകാലത്ത് പാലിച്ചിരുന്ന കനത്ത സാമൂഹ്യ നിയമങ്ങളുടെ പ്രതീകങ്ങളാണ്. ഷാഢ്യങ്ങൾ കൊണ്ടും നിഷ്ഠകൾ കൊണ്ടും പലപ്പോഴും ആചാര്യന്മാർ അല്ലെങ്കിൽ മതനേതാക്കൾ ജീവിത പരിസരങ്ങളെയും മനുഷ്യർക്ക് ക്ലേശകരമാക്കിയിരുന്നു. എന്നാൽ ക്രിസ്തുവാകട്ടെ അമിതഭാരം നൽകുന്ന അത്തരം നുകങ്ങളെ, നിയമങ്ങളെ മനുഷ്യരിൽ നിന്നും സമൂഹത്തിൽ നിന്നും എടുത്തുമാറ്റുകയും അവ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മധുരമുള്ള നുകം അതിന് പകരം നൽകുന്നു. നമ്മുടെ ജീവിത നുകങ്ങളെ ക്രിസ്തു തൂവൽ തലോടലുകളായി മാറ്റുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കായി ഒരേ ഒരു കൽപ്പന തരുന്നു, അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് ഉതിർക്കൊള്ളുമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. വൃക്ഷം നന്നായാൽ അതിൻ്റെ ഫലവും നന്നായിരിക്കുമല്ലോ. ഫലത്തിൽ നിന്നല്ലേ വൃക്ഷത്തിൻ്റെ മേന്മ നിശ്ചയിക്കുന്നത്? ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടിത്തീയിലെറിയപ്പെടും എന്നതും വചനമാണ്. ക്രിസ്തു ഉപയോഗിക്കുന്ന നുകമെന്ന വാക്കിന് അനുയോജ്യമായത്, ചേർന്നത്, കൃത്യമായത്, ബിഫിറ്റിംഗ് എന്നെല്ലാം അർത്ഥമുണ്ട്. ഒരു മരപ്പണിക്കാരൻ എന്ന നിലയിൽ ക്രിസ്തു നുകം നിർമ്മിച്ചു കാണണം. സാധാരണ മരപ്പണിക്കാരൊക്കെ മുൻകൂട്ടി മരത്തിൽ നുകം കടഞ്ഞെടുത്ത് വയ്ക്കുമ്പോൾ ഇതാ ഒരു തച്ചൻ ഓരോരുത്തർക്കും അനുയോജ്യമായ കൃത്യമായ നുകം കടഞ്ഞെടുക്കാൻ പരിശ്രമിക്കുന്നു. നുകം ഒരുക്കുന്നതിന് മുൻപേ തന്നെ ക്രിസ്തു ഉരുവിനെ ആദ്യം കാണണമെന്ന് ശഠിക്കുന്നു. എന്നിട്ട് അതിനിണങ്ങുന്ന മട്ടിലുള്ള നുകം മാത്രം ഏറ്റവും കരുതലോടെ ശ്രദ്ധയോടെ പണിതുണ്ടാക്കുന്നു. സാരമിതാണ്, മനുഷ്യന് വഹിക്കാൻ കഴിയുന്ന നുകങ്ങൾ മാത്രമേ ദൈവം അവൻ്റെ ചുമലിൽ ചേർത്ത് വയ്ക്കാറുള്ളൂ എന്നാണ്. എനിക്ക് അതിജീവിക്കാനാവാത്ത പ്രലോഭനങ്ങളിലൂടെ അവിടെ നിന്നെ ഒരിക്കലും കൂട്ടിക്കൊണ്ട് പോകാറില്ല. ഞാനിന്നും ജീവിക്കുന്നതും നശിച്ചു പോകാത്തതും എനിക്ക് ഭ്രാന്ത് പിടിക്കാത്തതും ഈ തീർപ്പിലാണ്. ദൈവം എനിക്ക് അനുയോജ്യമായ നുകമാണ് ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന്. ജീവിതം അതിൻ്റെ ഏകാന്തത കൊണ്ട് നമ്മെ വല്ലാതെ മടുപ്പിക്കാം. അതിൻ്റെ ആവർത്തനം കൊണ്ട് വിരസമാകുന്ന ജീവിതം എന്നൊരു സൂചനയുണ്ട് നുകം എന്ന പ്രയോഗത്തിൽ. ഏതൊരു നുകത്തെയും മധുരമാക്കുന്നത് അതിൽ നാം സന്നിവേശിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് കൊണ്ടാണ്. അങ്ങനെ ഭൂമിയെ സ്നേഹപ്രവൃത്തികൾ കൊണ്ട് അഭ്യസിപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ രീതി, ക്രിസ്തുവിൻ്റെ ശൈലി. ജീവിതത്തിൻ്റെ ഒരേ ഉഴവുചാലിലൂടെ നിത്യവും സഞ്ചരിക്കേണ്ടി വരുന്നവരാണ് പലപ്പോഴും നമ്മളെല്ലാവരും. അമ്മമാരുടെ കാര്യമൊന്ന് ഓർത്തു നോക്കിയാൽ മതി. ഏതൊരു കൂലിപ്പണിക്കാരനേക്കാളും കഠിനമായ ശ്രമത്തിലൂടെയാണ് ഒരമ്മ അനുദിനം കടന്നു പോകുന്നത് എന്നോർക്കുക. എന്നിട്ടും പരാതികളൊന്നുമില്ലാതെ എന്നും കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ആ അമ്മ ജീവിക്കുന്നു, ഉത്തരവാദിത്വങ്ങൾ തുടരുന്നു. എന്തുകൊണ്ടാണ് അമ്മയുടെ ജീവൽ പ്രസാദവും പ്രകാശവും ഒരിക്കലും മങ്ങാത്തത്? ആ സമർപ്പണത്തിന് പിന്നിൽ സ്നേഹം, സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ്. പോളിയോ പിടിപെട്ട അയൽവാസിയായ കൊച്ചു സ്നേഹിതനെ എന്നും മുതുകിൽ ചുമന്നുകൊണ്ട് സ്കൂളിൽ പോയിരുന്ന ഒരു പയ്യന്റെ കഥ കേട്ടിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ തുടങ്ങിയതായിരുന്നു ആ ചുമട്. വർഷങ്ങൾ കടന്നുപോയി. പത്താം ക്ലാസ്സായിട്ടും അവൻ കൂട്ടുകാരനെ ചുമലിലേറ്റി സ്കൂളിൽ പോകുമായിരുന്നു. നാട്ടുകാരെല്ലാം ചോദിക്കും, എന്താ ജോണി, ഇവൻ വലുതായല്ലോ, നിനക്ക് അവൻ ഭാരമല്ലേ എന്ന്. ജോണി മറുപടി പറയും, അവനെനിക്ക് ഭാരമല്ല, ഒരിക്കലും ഭാരമല്ല, കാരണം അവൻ എൻ്റെ സഹോദരനാണ് എന്ന്. ഹീ ഈസ് നോട്ട് ഹെവി ഫോർ മീ ബിക്കോസ് ഹീ ഈസ് മൈ ബ്രദർ. ജീവിതത്തിൽ എന്നും ഓർക്കാവുന്ന സൂക്തമാണിത്. ഒരുവനെ സഹോദരനോ സഹോദരിയോ ആയി കാണാൻ സാധിച്ചാൽ അവൻ അവളെനിക്ക് ഭാരമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ജീവിത നുകമാണെന്ന ദർശനവും പ്രകാശവും കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ചില ഭാരങ്ങൾ എൻ്റെ ജീവിത നിയോഗത്തിൻ്റെ ഭാഗമാണ്, അത് ഞാൻ വഹിക്കണം എന്ന മനസ്സ് വളർത്തിയെടുക്കണം. ചിലതെല്ലാം ജീവിതത്തിൽ ദൈവം എനിക്കായി തരുന്നവയാണ്, അവയും ഞാൻ ചുമക്കണമെന്ന തുറവ് ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമാണ് എന്നോർക്കുക. ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിൻ്റെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന പതിവ് വടക്കേ ഇന്ത്യയിലെ ഗിരിവർഗക്കാരുടെ ഇടയിലുണ്ട്. പതിവ് പോലെ ഭർത്താവ് ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ഭാര്യ അയാളുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങി. അന്ന് ആദ്യമായിട്ടാണ് ആ മനുഷ്യൻ ശ്രദ്ധിച്ചു, തൻ്റെ ഭാര്യ ആചാരമര്യാദ ശ്രദ്ധിച്ച് എല്ലാ ദിവസവും എൻ്റെ പാദങ്ങൾ കഴുകുന്നല്ലോ എന്ന്. ഇതാ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, താനും ഭാര്യയും വൃദ്ധരായിരിക്കുന്നു. ഈ പ്രായത്തിലും വെറും ആചാരത്തിന് വേണ്ടി അവൾ തൻ്റെ കാലുകൾ കഴുകുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് അയാളുടെ മനം നൊന്തു. കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടി. യൗവനത്തോടും പ്രസാദത്തോടും കൂടെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ സ്ത്രീ അടിമയായിരിക്കാൻ പാടില്ല. അവൾ എൻ്റെ പ്രഭിയാണ്, തൻ്റെ ദാസിയല്ല. വേണമെന്ന് വച്ചാൽ വൈകിയാണെങ്കിലും മോശമായ കാര്യങ്ങൾ വേണ്ടെന്നും വൈക്കാവുന്നതാണ്. ഇനിയൊരിക്കലും ഭാര്യ തൻ്റെ കാല് കഴുകരുതെന്ന് അയാൾ അന്നേ ദിവസം തീരുമാനിച്ചു. സമൂഹ ജീവിതത്തിലെ തിന്മയുടെ നുകം ലഘൂകരിക്കുവാനും വേണമെങ്കിൽ എടുത്തുമാറ്റുവാനും നമുക്ക് സാധിക്കും. നുകത്തിൽ രണ്ടുരുക്കളാണുള്ളത്. രണ്ടുരുക്കളെയാണ് നാം പൂട്ടുന്നത്. അത് ഒറ്റയ്ക്കെടുക്കേണ്ടതല്ല, മറിച്ച് പങ്കുവയ്ക്കേണ്ടതാണ്. ഇക്കാലഘട്ടത്തിലെ മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ശിരോലിഖിതങ്ങളെല്ലാം നുകം, ജീവിതഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ചരിത്രത്തിൽ വെച്ച് ഏറ്റവും കഠിനമായ നുകവുമായി ഇടറിയിടറി നീങ്ങുന്ന ചെറുപ്പക്കാരൻ്റെ ചിത്രം ഓർമ്മയില്ലേ? ഏറ്റവും ഭാരമേറിയ കുരിശുമായി ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ് ഇടറി നീങ്ങിയത്. പാതയോരത്ത് നിന്നെല്ലാവരും അനുതാപത്തോടും കരുണയോടും കൂടെ അത് നോക്കി നിൽക്കുകയായിരുന്നു. ഒരാൾ മാത്രം മുന്നോട്ട് വന്നു, നുഖത്തിൻ്റെ മറുവശത്ത് പിടിച്ചു. അത് സൈറീൻകാരൻ ശിമിയോൻ എന്ന മനുഷ്യനായിരുന്നു, ഓർക്കുന്നില്ലേ? അങ്ങനെ ജീവിതക്കുരിശ് ലഘുവായത് കൂടെ മറ്റൊരാൾ അനുധാവനം ചെയ്തപ്പോഴാണ്, സഹായിക്കാൻ കൂടിയപ്പോഴാണ്. സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് മാത്രം കഠിനമാകുന്ന നുഖങ്ങളും പേറി ജീവിതഭാരങ്ങളും പേറി എത്രയോ മനുഷ്യരാണ് ഇവിടെ ഈ ഭൂമിയിൽ വലയുന്നത്, ദുഃഖിക്കുന്നത്. ഭിത്തിയിലെ തിരുഹൃദയം സ്നേഹപൂർവം ശാസിക്കുന്നുണ്ട്, അഗ്നിജ്വാലകളിലെ മുറിവേറ്റതും നിണമാർന്നതുമായ എൻ്റെ ഹൃദയത്തെയും എന്നെയും കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. എന്നിട്ടും നീ ഒന്നും പഠിച്ചില്ലേ മകനെ മകളെ. കുത്തിമുറിവേൽപ്പിച്ച അന്ധതയെ സുഖപ്പെടുത്തുന്ന കാരുണ്യത്തിലേക്ക്, ദേവകരുണയിലേക്ക് ഇനിയും എത്ര ദൂരം കൂടെ നിനക്ക് നടക്കാനുണ്ട്. ഈ ഗാനം കെ എസ് ചിത്ര ആലപിച്ചതാണ്. രചന ആർ എസ് വർഗീസ്, സംഗീതം സ്റ്റീഫൻ ദേവസി. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ സുവിശേഷ ചിന്തകളാണ്.